ప్రైజ్ ది లార్డ్. ప్రసంగ శాస్త్రం അഥവാ ഹോംലിറ്റിക്സിൻ്റെ ഈ രണ്ടാമത്തെ പാഠത്തിൽ വന്നിരിക്കുന്ന അഥവാ ശ്രവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും നിസ്തുലനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ഈ പഠനത്തിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ പ്രധാനമായി പഠിച്ച സംഗതികൾ പ്രസംഗത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ, അവയുടെ അർത്ഥങ്ങൾ, അവയെ അടിസ്ഥാനമാക്കി എന്താണ് പ്രസംഗം അഥവാ എന്തായിരിക്കണം പ്രസംഗം എന്നതിൻ്റെ ചില നിർവചനങ്ങൾ, ഇവയൊക്കെ നാം കണ്ടല്ലോ. എന്താണ് പ്രസംഗമെന്ന് കണ്ടതിന് ശേഷം എന്തുകൊണ്ട് പ്രസംഗിക്കണം, പ്രസംഗം ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്, പ്രസംഗിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഏവ എന്നീ വസ്തുതകളും നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. ആ വിവരണങ്ങൾ പ്രധാനമായും ഈ പഠനത്തോടുള്ള ബന്ധത്തിലെ ആമുഖ പ്രസ്താവനകളും വിവരണങ്ങളുമായിരുന്നു. പ്രസംഗമെന്ത് എന്ന വിഷയത്തിലേക്ക് ആധികാരികമായി പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു പ്രധാന സംഗതി കൂടെ പറഞ്ഞിട്ട് നമ്മുടെ പഠനം വിശദമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. ആരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമായിരിക്കും. അപ്പോൾ തന്നെ മറ്റ് സഹായകരമായ വസ്തുതകളും ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. പ്രസംഗം എന്ന് പറയുമ്പോൾ ഒരു പ്രസംഗകന്റെ പ്രസക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസംഗകനില്ലാതെ പ്രസംഗമില്ലല്ലോ. പ്രസംഗകനും പ്രസംഗവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതിനാലും പ്രസംഗകനും പ്രസംഗവും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ളതിനാലും പ്രസംഗകനാര്, ദൈവത്തിൻ്റെ തിരുവചന പ്രകാരമുള്ള ഒരു പ്രസംഗകനാര്, ആ പ്രസംഗകന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്താണ് എന്ന് ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ കണ്ടതിന് ശേഷം വീണ്ടും പ്രസംഗത്തിൻ്റെ വിശദമായ പഠനങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നതായിരിക്കും. ഈ പഠനം അഥവാ ഈ ചിന്ത ആരംഭിക്കുന്നതിന് മുൻപ് വീണ്ടും 2 തിമോത്തിയോസ് 2:15 നമുക്ക് ഒന്നുകൂടെ വായിക്കാം. 2 തിമോത്തിയോസ് 2:15 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്ക. പ്രസംഗിക്കുവാനുള്ള വിളി അഥവാ പൊതുവായി കർത്തൃ ശുശ്രൂഷയ്ക്കായിട്ടുള്ള വിളി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള വിളി വളരെ ഉന്നതമായ ഒരു വിളിയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീക ശുശ്രൂഷ പ്രസംഗം എന്നുള്ളതാണ്. ലോകത്തിൽ മറ്റേത് മുഖാന്തരങ്ങളെക്കാളും ദൈവം ജനത്തോട് അടുക്കുന്ന, സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് പ്രസംഗം അഥവാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പങ്കുവയ്ക്കൽ. ആയതുകൊണ്ട് പ്രസംഗിക്കുവാനുള്ള വിളി പ്രധാനപ്പെട്ട ഒരു വിളിയാണ്. കോൾ ടു പ്രീച്ചിങ് ഈസ് ഹൈലി ഇമ്പോർട്ടൻ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ പ്രീച്ചർ, വൺ ഹു പ്രീച്ചസ്, പ്രസംഗം എന്ന് ശുശ്രൂഷ ചെയ്യുന്ന പ്രസംഗകൻ പ്രസംഗവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം പ്രസംഗകനല്ല പ്രസംഗത്തിൻ്റെ ഉറവിടം. പ്രീച്ചർ ഈസ് നോട്ട് ദ സോഴ്സ് ഓഫ് പ്രീച്ചിങ്. പ്രസംഗങ്ങനല്ല പ്രസംഗത്തിൻ്റെ ഉറവിടം. സന്ദേശത്തിൻ്റെ ഉറവിടം ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ തന്നെ പ്രസംഗകൻ ഈ സന്ദേശത്തിൻ്റെ വാഹകനാണ്. ഈ സന്ദേശം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് മനുഷ്യരുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു മാധ്യമമാണ് സന്ദേശകൻ. അപ്പോൾ സന്ദേശം ദൈവത്തിൻ്റെ വകയായിരിക്കുന്നുവെങ്കിലും ഈ സന്ദേശം ജനത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന സന്ദേശവാഹകനും വളരെ പ്രധാനപ്പെട്ടതാണ്. ആയതുകൊണ്ട് സന്ദേശവാഹകൻ ആര്, സന്ദേശവാഹകന്റെ സ്വഭാവം, സന്ദേശവാഹകന്റെ വ്യക്തിത്വം, സന്ദേശവാഹകന്റെ ജീവിതം, സന്ദേശവാഹകന്റെ മേലുള്ള അഭിഷേകം, സന്ദേശവാഹകന്റെ ദൈവിക വിളി, സന്ദേശവാഹകന്റെ വിശുദ്ധ ജീവിതം, സന്ദേശവാഹകന്റെ പ്രാർത്ഥന എന്നീ ജീവിത രംഗങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസംഗത്തിന്റെ ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് പ്രീച്ചിങ് ഈസ് ടു റീച്ച് ദ പീപ്പിൾ. ജനത്തിന്റെ അടുത്തേക്ക് എത്തുക എന്നതാണല്ലോ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ. ആയതുകൊണ്ട് പ്രീച്ചർ ഷുഡ് ബി എ ഗുഡ് ചാനൽ. പ്രസംഗകൻ ഒരു നല്ല മാധ്യമമായിരിക്കണം. പ്രസംഗകനൊരു നല്ല ചാനലായിരുന്നെങ്കിൽ മാത്രമേ, പ്രസംഗകനൊരു നല്ല മാധ്യമം ആയിരിക്കുന്നുവെങ്കിൽ മാത്രമേ പ്രസംഗം ഈ നല്ല മാധ്യമത്തിലൂടെ അഥവാ ഈ നല്ല ചാനലിലൂടെ പ്രവഹിച്ച് വിഘ്നം കൂടാതെ തടസ്സം കൂടാതെ ഉദ്ദേശിക്കുന്ന ഇടത്ത് എത്തി അത് മുഖാന്തരമുള്ള ഫലം ഉളവാക്കുകയുള്ളൂ. ആയതിനാൽ പ്രസംഗകൻ സന്ദേശവാഹകനായിരിക്കുന്നത് കൊണ്ട് പ്രസംഗകൻ പ്രസംഗ ശുശ്രൂഷയിൽ പ്രസംഗകനും പ്രസംഗന്റെ ജീവിതത്തിനും പ്രസംഗത്തിൻ്റെ വ്യക്തിത്വത്തിനുമെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. ഒരു നല്ല പ്രസംഗകനായിരിക്കുവാൻ ഏതെല്ലാം ഗുണങ്ങൾ പ്രധാനമായി വേണം എന്നതാണ് പ്രാരംഭത്തിൽ നാം ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്തയുടെ കണ്ടിന്യൂവേഷൻ വിട്ടുപോകരുത്. എന്താണ് പ്രസംഗം, എന്തുകൊണ്ട് പ്രസംഗിക്കണം എന്ന് ചിന്തിച്ചതിന് ശേഷം പ്രസംഗകനാര്, പ്രസംഗകന്റെ പ്രസക്തി എന്ത്, പ്രസംഗകന്റെ ഗുണസവിശേഷതകൾ എന്തൊക്കെ ആയിരിക്കണം എന്നാണ് ലളിതമായ രീതിയിൽ ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. റിക്വിസിറ്റ്സ് ഫോർ ആൻ ഇഫക്റ്റീവ് പ്രീച്ചർ. ഒരു ഫലവത്തായ പ്രസംഗകൻ ഉണ്ടായിരിക്കേണ്ടിയ ഗുണസവിശേഷതകൾ ഏതൊക്കെയാണ്? ഇതിനു മുൻപ് നമ്മൾ ലഘുവായി ചിന്തിച്ച ഒരു കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കുകയാണ്. ഒന്നാമതായിട്ട് എസൻസ് ഓഫ് ഡിവൈൻ കോൾ, ഒരു ദൈവീകമായ വിളിയെ കുറിച്ചുള്ള ആഴമായ ബോധം. പ്രസംഗിക്കുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന ദൈവീക വിളിയെ കുറിച്ചുള്ള ആഴമായ ബോധമാണ് ഒരു പ്രസംഗകനുണ്ടാകേണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഒന്ന്, പ്രസംഗിക്കുവാനുള്ള ഒരു വിളി നമുക്ക് ദൈവത്തിൽ നിന്നുണ്ടാകണം. ആ വിളിയെ കുറിച്ചുള്ള ആഴമായ ബോധം ഓരോ പ്രസംഗകനും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഈ പ്രസംഗത്തെ പറ്റി അഥവാ പ്രസംഗകന് ദൈവത്തിൽ നിന്ന് അത്തരമൊരു വിളി ഉണ്ടായിരിക്കണം അഥവാ വിളിയെ കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം എന്ന് പറയുവാൻ കാരണം, ഇന്നത്തെ നമ്മുടെ ലോക പശ്ചാത്തലത്തിൽ പ്രൊഫഷണലിസം വളരെ വളർന്ന് അതിൻ്റെ അത്യുന്നത നിലയിലെത്തിയിരിക്കുകയാണ്. ഏത് ജോലി ചെയ്യണമെങ്കിലും ഏത് ട്രേഡ് ചെയ്യണമെങ്കിലും പ്രൊഫഷണലി കോമ്പിറ്റന്റ് ആയിരിക്കണം അഥവാ പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രസംഗ ശുശ്രൂഷയും ഒരു പ്രൊഫഷണലിസത്തിലേക്ക് വഴുതി പോകുന്നുവോ എന്ന് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നാം ഭയക്കേണ്ടിയിരിക്കുന്നു. പ്രസംഗ ശുശ്രൂഷ വെറും ഒരു പ്രൊഫഷണലിസം അല്ല, വെറും ഒരു ഔദ്യോഗികതയുടെ മികവിൽ മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒന്നല്ല പ്രസംഗ ശുശ്രൂഷ. ആയതിനാൽ വെറുമൊരു പ്രൊഫഷനായി, വെറുമൊരു ജോലിയായി ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഇടവരരുത് എന്നതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രസംഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തമായ ദൈവിക വിളി ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വിളി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പല നിലകളിലുള്ള വിളി നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി ദൈവത്തിന്റെ വചനം എല്ലാ കാലഘട്ടത്തിലും എല്ലാ മനുഷ്യരെയും രക്ഷയ്ക്കായി അഥവാ ദൈവത്തിന്റെ അടുത്തേക്ക് ആഹ്വാനം ചെയ്യുന്നു. നാം അതിനെ എ ജനറൽ കോൾ ടു സാൽവേഷൻ, രക്ഷയ്ക്കായിട്ടുള്ള പൊതുവായ വിളി എന്ന് നാം അതിനെ വിളിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11:28 യേശുനാഥൻ അത്തരം ഒരു വിളിയാണ് സകല മാനവ ജനതയ്ക്കും തരുന്നത്. 11:28 മത്തായി സുവിശേഷം: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുപോലെ തന്നെ പത്രോസ് എഴുതിയ 1 2:9 നാം വായിക്കുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ഈ വിളികൾ ജനറൽ കോളാണ്, ജനറൽ കോൾ. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന പൊതുവായ വിളിയാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 4:10 16:24 നാം വായിച്ചാൽ അവിടെ നാം കാണുന്ന വിളി എ ജനറൽ കോൾ ടു സർവീസ്, ശുശ്രൂഷയ്ക്കായിട്ടുള്ള സേവനത്തിനായിട്ടുള്ള ഒരു പ്രത്യേക വിളി നാം അവിടെ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16:24 നാം വായിക്കുന്നത്: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഇത് ഒരു വെറുമൊരു ജനറൽ കോളല്ല, മറിച്ച് ഒരു സർവീസിനായിട്ടുള്ള, ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരു പടി കൂടെ ഉയർന്ന വിളിയാണ്. ഒന്നാമതായി there is a general call to salvation, രക്ഷയ്ക്കായിട്ടുള്ള പൊതുവായ ഒരു വിളിയുണ്ട്. Secondly, there is a general call to service, ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരു ഉന്നതമായ മറ്റൊരു വിളിയുണ്ട്. എന്നാൽ ഈ രണ്ട് വിളികളെയും കൂടാതെ there is a specific call to service and leadership, കർത്തശുശ്രൂഷയ്ക്കും ആത്മീയ നേതൃത്വത്തിനും പ്രസംഗത്തിനുമൊക്കെയുള്ള പൊതുവായ ഉന്നതമായ പ്രത്യേകമായ മറ്റൊരു വിളി കൂടെയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. 1 Corinthians 12:28 4:11 1 Timotheos 1:2 Apostle Pravrthikal 9:15 ഈ വാക്യങ്ങളിലെല്ലാം ഇത്തരം ഒരു ഉന്നതമായ വിളിയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രസംഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആത്മീയ നേതൃത്വ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1 Corinthians 12:28 ദൈവസഭയിൽ 1 Apostles, 2 Prophets, 3 Teachers ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തിയുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. അപ്പോൾ ദൈവസഭയിൽ, കർത്ത ശുശ്രൂഷയിൽ ഒരു സ്പെസിഫിക് കോൾ ഉണ്ട്. അത് ഉന്നതമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആത്മീയ ശുശ്രൂഷ, നേതൃത്വ ശുശ്രൂഷ അഥവാ പ്രസംഗ ശുശ്രൂഷ എന്നിവയ്ക്ക് വേണ്ടി മറ്റ് പ്രത്യേകമായ വിളിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പൗലോസ് റോമലേഖനം 1:1 തന്റെ വിളിയെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. താൻ പറയുന്നു, ഹി വാസ് കോൾഡ് ആസ് ആൻ അപ്പോസ്റ്റൽ സെറ്റ് അപ്പാർട്ട് ഫോർ ദ ഗോസ്പൽ ഓഫ് ഗോഡ്. കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട കർത്താവിന്റെ ദാസനാണ് സ്പർജൻ. ലോകത്തിൽ ജീവിച്ചിരുന്ന പ്രസംഗകരിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രസംഗകനായിരുന്ന സ്പർജൻ ഇങ്ങനെ പറഞ്ഞു, I am as much called to preach as Paul was. പൗലോസിനെ കർത്താവ് ഏത് നിലയിൽ പ്രസംഗിക്കുവാൻ വിളിച്ചോ അതുപോലെയുള്ള ഒരു വിളിയാണ് ദൈവം എനിക്കും തന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രസംഗിക്കുവാൻ കർത്താവ് വിളിക്കുന്ന ദൈവിക വിളി ഉന്നതമായ ഒരു വിളിയാണ്. അത് അപ്പോസ്തലന്മാരെ വിളിച്ചതുപോലെ ലോകത്തിലെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഏത് ഉന്നതരായ പ്രസംഗരെ ദൈവം ശുശ്രൂഷിക്കു വേണ്ടി വിളിച്ചോ, പ്രസംഗ ശുശ്രൂഷിക്കു വേണ്ടി ഏത് ദൈവം ആരൊക്കെയെല്ലാം വിളിച്ച ദൈവം അഭിഷേകം ചെയ്തോ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായ ഉന്നതമായ ഒരു വിളിയാണ് നമുക്കും പ്രസംഗിക്കുവാനും വേണ്ടി ദൈവം നൽകുന്ന വിളി. ആ വിളിയെ കുറിച്ച് നമുക്ക് ബോധം വേണം. ആ വിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നാം നിശ്ചയമായി ബോധ്യമുണ്ടാകണം. അങ്ങനെ എങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷ നമുക്ക് ശ്രേഷ്ഠമായ നിലയിൽ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നവരെ ദൈവം വിളിച്ചു, വിവിധ തരക്കാരെ വിളിച്ചു, വിവിധ നിലവാരത്തിലുള്ളവരെ ദൈവം വിളിച്ചു. ശമുവേലിനെ കർത്താവ് ദൈവത്തിന്റെ ആലോചന പ്രഖ്യാപിക്കുവാൻ വിളിച്ചപ്പോൾ താൻ ഒരു ബാലകനായിരുന്നു. ആമോസ് ഒരു ഇടയ ചെറുക്കനായിരുന്നു. പൗലോസ് വിദ്യാസമ്പന്നനായിരുന്നു, യൂണിവേഴ്സിറ്റി മാൻ ആയിരുന്നു. പത്രോസ് ഒരു മുക്കവനായിരുന്നു. വിവിധ ജീവിത തുറകളുള്ളവർ. യെശയ്യാവിനെ വിളിച്ച സാഹചര്യമല്ല മോശയെ വിളിച്ചത്. മോശ ഒരു മലമുകളിൽ മുൾപ്പടർപ്പിന് മുമ്പിൽ ആ ദൈവിക വിളി തിരിച്ചറിഞ്ഞെങ്കിൽ യെശയ്യാവിന്റെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. യെഹെസ്കേല് 2:1-10 തന്റെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. യോനയുടെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാ ജീവിത നിലവാരങ്ങളിലുള്ളവരെയും വിവിധ സാഹചര്യങ്ങളിൽ വിവിധ നിലകളിൽ ദൈവം വിളിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ വേല അഥവാ ദൈവവചനത്തിന്റെ കോഷണം നടത്തിയിട്ടുള്ള എല്ലാവരും പ്രത്യേകമായി ദൈവത്തിൽ നിന്ന് വിളി പ്രാപിച്ചവരും അവരുടെ വിളിയെ പറ്റി വളരെ ബോധം ഉള്ളവരുമായിരുന്നു. ഒന്നാമതായി ഒരു നല്ല പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നിന്നൊരു വിളി വേണം. ആ വിളിയെ കുറിച്ച് തനിക്ക് ബോധ്യം ഉണ്ടാകണം. രണ്ടാമതായി, എ പ്രീച്ചർ ഷുഡ് ഹാവ് എ വൈറ്റൽ ക്രിസ്ത്യൻ എക്സ്പീരിയൻസ്. ഒരു പ്രസംഗകന് വളരെ കാതലായ, വളരെ നിലനിൽക്കുന്ന, വളരെ ആഴമായ, ദൃഢമായ ഒരു ആത്മീക അനുഭവം ഉള്ളവനായിരിക്കണം. ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിളി പ്രസംഗിക്കുവാനുള്ള വിളി എന്നതിനേക്കാൾ ഉപരി, മോർ ദാൻ എ പ്രീച്ചർ, എ മിനിസ്റ്റർ ഈസ് കോൾഡ് ഫോർ ഡിസൈപ്പിൾഷിപ്പ്. ദൈവത്തിന്റെ മക്കളെല്ലാവരും ആദ്യമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ശിഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ്. യജമാനന്റെ പാദത്തിൽ ഇരുന്ന് പഠിക്കുന്ന, ആലോചന കേൾക്കുന്ന, ആലോചന അനുവർത്തിക്കുന്ന ഒരു ശിഷ്യത്വത്തിനായിട്ടുള്ള വിളിയാണ് ഒന്നാമത്തെ വിളി എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. പ്രസംഗം എന്നത് ഒരു ആത്മീയ ശുശ്രൂഷ ആയതുകൊണ്ട് ഒരു ആഴത്തിലുള്ള ആത്മീക അനുഭവമുള്ള വ്യക്തിക്ക് മാത്രമേ ആത്മീക ശുശ്രൂഷയായ പ്രസംഗത്തെ ആത്മീയ ശുശ്രൂഷയായി ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എല്ലാ പ്രസംഗകർക്കും കർത്താവിനോട് നേരിട്ടുള്ള ഒരു ആത്മീയ അനുഭവം ഉള്ളവരാണ്. എന്നാൽ കാലത്തിന്റെ പഴക്കത്തിൽ ആ ആത്മീയ അനുഭവം തണുത്തു പോകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് നിരന്തരമായ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം, ജീവനുള്ള ക്രിസ്തീയ അനുഭവം, ആഴമുള്ള ക്രിസ്തീയ അനുഭവം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. വിശേഷിച്ച് പ്രസംഗർക്ക് ആവശ്യമാണ്. ആ ആത്മീക അനുഭവത്തിന്റെ ചില ഗുണസവിശേഷതകൾ ഏതൊക്കെയായിരിക്കണം? ഒന്നാമതായിട്ട് ഹോളിനെസ് ആണ്. ഒരു പ്രസംഗകന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1 അതിന്റെ 5 നാം എന്താണ് കാണുന്നത്? അവിടെ നാം വായിക്കുന്നത് പത്രോസിന്റെ 1 1:5 നാം വായിക്കുന്നു. ഐ എം സോറി, എൻ്റെ റെഫറൻസ് ഇവിടെ മാറിയിരിക്കുകയാണ്. നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കാം, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. നമ്മുടെ വിളി വിശുദ്ധിക്കായിട്ടുള്ളൊരു വിളിയാണ്. നമ്മുടെ ശുശ്രൂഷ വിശുദ്ധമായ ഒരു ശുശ്രൂഷയാണ്. നമ്മുടെ സെർമൺ ഹോളി സെർമൺ ആയിരിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഫോർ അൻ അവർ വി ക്യാൻ പ്രീച്ച് എ ഹോളി സെർമൺ. ഒരു മണിക്കൂറത്തേക്ക് ഒരു ഹോളി സെർമൺ നാം പ്രസംഗിച്ചിട്ട് ബാക്കി നമ്മുടെ ജീവിതം മുഴുവനും ആ ഹോളിനെസ് നിലനിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രസംഗത്തിന് ഒരു ഫലമുണ്ടാവുകയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വെറുമൊരു ഹോളി സെർമണ് വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഒരു ഹോളി ലിവിങ്ങിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രസംഗം മാത്രമല്ല ആൾക്കാരെ ആകർഷിക്കേണ്ടതായിട്ടുള്ളത്, നമ്മുടെ വിശുദ്ധ ജീവിതവും ജനത്തിൽ വ്യത്യാസം വരുത്തുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി മറ്റുള്ളവർ കാണണം. രണ്ടാമതായിട്ട് ലവ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം സ്നേഹമായിരിക്കണം. ദൈവ സ്നേഹത്താൽ നിറയപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആലോചന സ്നേഹത്തിന്റെ ഭാഷയിൽ ജനത്തിന് മുൻപാകെ പങ്കുവയ്ക്കുവാൻ കഴിയുകയില്ല. അൺകണ്ടീഷണൽ ആയിട്ടുള്ള, അല്പം പോലും പ്രിജുഡീസ്ഡ് അല്ലാത്ത, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ദൈവത്തിന്റെ ആഴമായ സ്നേഹത്താൽ ഒരു പ്രസംഗകൻ നിറഞ്ഞു കഴിയുമ്പോഴാണ് ദൈവ സ്നേഹത്തിന്റെ സന്ദേശം ജനത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ കഴിയുന്നത്. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ഗുണം, എ പ്രീച്ചർ ഷുഡ് ഹാവ് എ പ്രയർ ലൈഫ്, എ കോൺസ്റ്റന്റ് പ്രയർ ലൈഫ്. നിലനിൽക്കുന്ന നിരന്തരമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രസംഗകന് അനുഗ്രഹീതമായ നിലയിൽ പ്രസംഗ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ താൻ പ്രബോധിപ്പിക്കുന്നത്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ഒരു പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കുക മാത്രമല്ല, നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം കൂടെ ഒരു പ്രസംഗകന് വേണം. പ്രാർത്ഥനയില്ലാതെ പ്രയോജനമുള്ള ഒരു പ്രസംഗം നടത്തുവാൻ ആർക്കും കഴിയുകയില്ല. ഓസ്വാൾഡ് സാൻഡേഴ്സ് എന്ന ദൈവമനുഷ്യൻ ഇങ്ങനെ പറയുന്നു, ഇൻ നത്തിങ് ഷുഡ് ബി ദ ലീഡർ എഹെഡ് ഓഫ് ഹിസ് ഫോളോവേഴ്സ് മോർ ദാൻ ഇൻ ദ റെലം ഓഫ് പ്രേയേഴ്സ്. വീണ്ടും ഞാൻ വായിക്കുന്നു, ഇൻ നത്തിങ് ഷുഡ് ദ ലീഡർ ബി എഹെഡ് ഓഫ് ഹിസ് ഫോളോവേഴ്സ് മോർ ദാൻ in the realm of prayers. ഒരു ആത്മീയ ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം, ആത്മീയ നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നിലും അവർ മുൻപിൽ അല്ലെങ്കിലും മറ്റെല്ലാവരെ കാട്ടിലും പ്രാർത്ഥനയിൽ അവർ മുൻപന്തിയിൽ നിൽക്കുന്നവരായിരിക്കണം. നാം പറഞ്ഞു വന്നത് നിരന്തരമായി നിലനിൽക്കുന്ന ഒരു ആത്മീക അനുഭവം, ദൈവവുമായിട്ടുള്ള ബന്ധം, അത് വിശുദ്ധ ജീവിതത്തിലൂടെ, അത് ദൈവ സ്നേഹത്തിലൂടെ, അത് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, അത് ആരാധനയിലൂടെ, അത് മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ, അത് മറ്റുള്ളവരുമായി സുവിശേഷം പങ്കുവയ്ക്കുന്ന അത് വിറ്റ്നസിങ്ങിന്റെ അനുഭവത്തിലൂടെ ഒക്കെ നമ്മുടെ ശിഷ്യത്വത്തിന്റെ വഴിയിലൂടെ തെറ്റാതെ യാത്ര ചെയ്യുന്നവനായിരിക്കണം ഒരു പ്രസംഗകൻ. അങ്ങനെയുള്ള ഒരുവന്റെ പ്രസംഗമാണ് റിയൽ ആവുന്നത്, യഥാർത്ഥമാകുന്നത്, പ്രയോജനം ചെയ്യുന്നത്. അപ്പം വിത്തൗട്ട് എ വൈറ്റൽ ക്രിസ്ത്യൻ എക്സ്പീരിയൻസ്, ഒരു കാതലായ ക്രിസ്തീയ അനുഭവമില്ലാതെ എത്ര വാക്ചാതുര്യത ഉണ്ടെങ്കിലും, എത്ര ആകർഷണീയത ഉണ്ടെങ്കിലും, എത്ര വിദ്യാസമ്പന്നത ഉണ്ടെങ്കിലും, എത്ര പ്രാവീണ്യവും ഉണ്ടെങ്കിലും, എത്ര ഭംഗിയായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെങ്കിലും, ശക്തമായ നിലനിൽക്കുന്ന ഒരു ആത്മീക അനുഭവം ഇല്ല എങ്കിൽ നമ്മുടെ പ്രസംഗത്തിന് വ്യതിയാനങ്ങൾ വരുത്തുവാൻ കഴിയുകയില്ല. മൂന്നാമതായി ഒരു പ്രസംഗകന് ഉണ്ടാകേണ്ടിയ പ്രധാനപ്പെട്ട ഒരു ഗുണസവിശേഷത എന്നത് കണ്ടിന്യൂവേഷൻ ഓഫ് ലേണിംഗ് അഥവാ എ കണ്ടിന്യൂവിങ് a continual learning experience. A learning experience that continues. എപ്പോഴും തുടരുന്ന നിരന്തരമായ ഒരു പഠന സ്വഭാവം ഒരു പ്രസംഗകനുണ്ടായിരിക്കണം. പഠിക്കാത്ത ഒരു വ്യക്തിക്ക് പ്രസംഗിക്കുവാൻ കഴിയുകയില്ല. വീണ്ടും അപ്പോസ്തലൻ പൗലോസ് തിമോത്തിയോസിന് എഴുതുന്ന രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം ആദ്യത്തെ വായിച്ചല്ലോ, ഒന്നും കൂടെ ഞാൻ വായിക്കുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്ക. ഭക്തിവിരുദ്ധമായ വൃതാലാവങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മൂർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനിയോസും വില്ലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവർ, അവർ സത്യം വിട്ട് തെറ്റി, പുനർദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലർ വിശ്വാസം മറിച്ചു കളയുന്നു. എങ്കിലും ദൈവത്തിന്റെ അടിസ്ഥാനം നിലനിൽക്കുന്നു. അപ്പോൾ ഈ വാക്കുകളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമ്മുടെ പശ്ചാത്തലത്തിൽ വിവിധ നിലകളിലുള്ള രീതിക്കാർ, വിവിധ ഉപദേശങ്ങളുള്ളവർ, വിവിധ ജീവിത സാഹചര്യങ്ങളുള്ളവർ, ഇവരുടെയൊക്കെ മധ്യത്തിൽ ലജ്ജ കൂടാത്ത ഒരു ശുശ്രൂഷകനായി നിൽക്കണമെങ്കിൽ വചനത്തെ സത്യമായി പ്രസംഗിക്കുവാൻ കഴിയണം. വചന സത്യമായി പ്രസംഗിക്കുവാൻ കഴിയും. ഇംഗ്ലീഷിൽ പറയുന്നത് റൈറ്റ്ലി ഡിവൈഡിംഗ് എന്നാണ്. എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് വചനം വിഭാഗിക്കുവാൻ കഴിയണം. അങ്ങനെ ചെയ്യണമെങ്കിൽ പഠന സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ നോളജ് എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ അറിവിന്റെ ലോകം വളർന്നുകൊണ്ടിരിക്കണം. നമ്മുടെ ആത്മാവിന്റെ പരിപോഷണം പോലെ ചിന്തയും ബുദ്ധിയും പരിപോഷിക്കപ്പെടണം. ചിന്തയും ബുദ്ധിയും പരിപോഷിക്കപ്പെടണമെങ്കിൽ അത് നിരന്തരമായ പഠനത്തിലൂടെയേ കഴിയുള്ളൂ. A great self-discipline is required for a preacher. ഒരു പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളം അവന് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. പഠനത്തോടുള്ള ബന്ധത്തില് അവന് പ്രയോറിറ്റീസ്, ഹി മസ്റ്റ് ബി ഏബിൾ ടു സെറ്റ് പ്രയോറിറ്റീസ്. ജീവിതത്തിലെ ആത്മീക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാൻ കഴിയണം. ഒരു നിരന്തരമായ സ്റ്റഡി ടൈം ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും ദൈവവചന പഠനത്തിന് വേണ്ടി കൃത്യമായ സമയം മാറ്റിവെക്കുവാൻ കഴിയണം. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ പ്രധാന, ഒരു ക്വൈറ്റ് ടൈം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, ഡിവോഷണൽ ടൈം ഉണ്ടായിരിക്കണം. ഞാന് ക്രിസ്വൽ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ദേവദാസന്റെ ഒരു കൊട്ടേഷൻ ഞാൻ ഇവിടെ വായിക്കാം. പഠനത്തോട് ബന്ധത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണ് ഇത് എന്ന് ശ്രദ്ധിക്കുക. ഇഫ് ദ പ്രീച്ചർ ഡസ് നോട്ട് ഗ്രോ, he will become an increasingly narrower and weaker man. He ought to discipline himself. Nothing will overcome the temptation to dissipate his life but a profound conviction that study, persistent, regular, and lifelong is the first duty of the man who seeks to stand before God in the pulpit as an instructor of the people. Let other duties have their place, but the first, the most imperative duty of him who teaches others is to teach himself. എത്രയോ പ്രസക്തമായ ഒരു പ്രസ്താവനയാണത്. He who teaches others, മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ഉപദേശിക്കുവാൻ ശ്രമിക്കുന്ന ഒരുവൻ must teach himself. അവൻ അവനെ തന്നെ പഠിപ്പിക്കുന്നവനായിരിക്കണം. അവൻ പഠനം കൈക്കൊണ്ടുവെങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിയെ പഠിപ്പിക്കുവാൻ കഴിയൂ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രസംഗം ആത്മീയ ശുശ്രൂഷയാണ്. ഞാൻ സമ്മതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ ആവശ്യമാണ്. ഞാൻ സമ്മതിക്കുന്നു. ആലോചന ചരുന്നത് ദൈവവും ദൈവത്തിന്റെ ആത്മാവുമാണ്. ഞാൻ 100% സമ്മതിക്കുന്നു. എല്ലാറ്റിലുപരി ആവശ്യം ദൈവകൃപയാണ്. ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ പഠനത്തിന്റെ പ്രസക്തി, ദൈവത്തിന്റെ വചനം വളരെ പ്രധാനപ്പെട്ടതായി നമ്മോട് ഓർപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പഠനം നടത്തി വേണം നാം പ്രസംഗിക്കുവാൻ. ആ പഠനവും ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യുവാൻ കഴിയൂ എന്നുകൂടെ ഈ തവണ ഞാൻ ഓർപ്പിക്കട്ടെ. നാലാമതായി ഒരു പ്രസംഗകൻ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണം, ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റു വരില്ല, എ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള സമ്പൂർണമായ ആശ്രയം. ഒരു പ്രസംഗകൻ്റെ പ്രസംഗ ശുശ്രൂഷയെ ഏറ്റവും ഇഫക്റ്റീവാക്കുന്ന സംഗതി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവുമാണ്. അപ്പോസ്തലൻ പൗലോസ് തിമൊഥെയൊസിന് എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-8 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. പീരിത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. നിന്നുള്ള ദൈവത്തിൻ്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കുക. ദൈവം തൻ്റെ ആത്മാവിനെ നിന്റെ മേൽ പകർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള ആശ്രയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതേ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ഒരു പ്രസംഗകന്റെ പ്രസംഗ ശുശ്രൂഷ അല്ല, ഒരു പ്രസംഗകന്റെ എല്ലാ ശുശ്രൂഷയുടെ എല്ലാ നിലവാരങ്ങളിലും അവനെ ഏറ്റവും സഹായിക്കേണ്ട സംഗതി പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിലുള്ള ആശ്രയവും ആയിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധാത്മാവിനെ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഓസ്വാൾഡ് സാൻഡേഴ്സ് സ്പിരിച്വൽ ലീഡർഷിപ്പ് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി ബൈ സ്പിരിറ്റ്ഫുൾ പീപ്പിൾ. ആത്മനിറവില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയില്ല. അത് ക്വാളിഫിക്കേഷൻസ് ഫോർ പാസ്റ്റർ മിനിസ്ട്രി ആർ ഡിസൈറബിൾ. But to be spirit-filled is indispensable. ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി മറ്റ് ഗുണഗണങ്ങൾ എല്ലാം നാം കാർഷിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള ആശ്രയം എന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ് എന്ന് നാം മനസ്സിലാക്കണം. See, in the book of Acts, the leaders who significantly influenced the Christian movement were people who were filled with the Holy Spirit. അപ്പോസ്തല പ്രവർത്തികളിൽ ജനങ്ങളുടെ മധ്യത്തിൽ എന്തെങ്കിലും ഒരു ഒരു ചലനം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ ശുശ്രൂഷകരെല്ലാം പ്രസംഗകരെല്ലാം ആത്മാവിനാൽ നിറയപ്പെട്ടവരായിരുന്നു. പത്രോസ്, സ്തേഫാനോസ് എന്നിവർ ഉത്തമ ഉദാഹരണങ്ങളാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഓൺലി ദി അനോയിന്റിംഗ് ഓഫ് ഗോഡ് കൻ ഇക്വിപ് എ ക്രിസ്ത്യൻ പാസ്റ്റർ വിത്ത് പവർ ഫ്രം ഓൺ ഹൈ. ഉയരത്തിൽ നിന്നുള്ള ശക്തി അഭിഷേകമാണ് ഒരു ക്രിസ്തീയ ശുശ്രൂഷകനെ മികവുള്ളവൻ ആക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഒരു പ്രസംഗകനെ വിളിക്കുന്നത്, പ്രസംഗ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു പ്രസംഗകന്റെ ഉള്ളിൽ പ്രവേശിച്ച് അവന്റെ ജീവിതത്തിന്റെ എല്ലാ ബന്ധങ്ങളെയും എല്ലാ നിലകളെയും സ്വാധീനിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രസംഗകനെ കേൾവിക്കാരെ ഒരുപോലെ മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും ആത്മീയ പക്വതയിലേക്കും നയിക്കുന്നു. പരിശുദ്ധാത്മാവ് വചനത്തിന്റെ പഠനത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യും, നമുക്ക് വഴികാട്ടിത്തരും. ഒരു പ്രത്യേക വചനഭാഗം തിരഞ്ഞെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ തിരഞ്ഞെടുക്കുന്ന വേദവാഗത്തിലെ ആലോചന നമുക്ക് വ്യക്തമാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആലോചന പങ്കുവയ്ക്കുവാൻ നമ്മളെ എംപവർ ചെയ്യുന്ന അഥവാ ശക്തീകരിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവാണ്. ആ വചനം പ്രസംഗിക്കുമ്പോൾ കൺവേർഷൻ ഉണ്ടാക്കുന്നത് അഥവാ രൂപാന്തരം ഉണ്ടാക്കുന്ന മനംതരി ഉണ്ടാക്കുന്നത് മറ്റൊരു വിധത്തിൽ റിസൾട്ട് കൊണ്ടുവരുന്നത് അത് പരിശുദ്ധാത്മാവാണ്. ആയതിനാൽ പരിശുദ്ധാത്മാവിനെ കാംക്ഷിക്കണം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കണം, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പരിപൂർണമായി ആശ്രയിക്കുന്നവരായിരിക്കണം പ്രസംഗകർ. ഒടുവിലായി 5-ാമതായി ഒരു പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അവൻ്റെ പേഴ്സണൽ ലൈഫ് ആൻഡ് ടെസ്റ്റിമണി, വ്യക്തിപരമായ ജീവിതവും സാക്ഷ്യവും നിലനിർത്തുന്ന ഒരുവനെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ കൊള്ളുകയുള്ളൂ. പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവരായി പോകരുത് നാം ആരും. നാം പ്രസംഗിക്കുക മാത്രമല്ല, നാം പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയണം. പ്രസംഗകരെ സംബന്ധിച്ചിടത്തോളം ആയിരങ്ങളെയും പതിനായിരങ്ങളെയും സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട്. പ്രസംഗകരെ അനേകർ മാതൃകയാക്കുവാൻ വെമ്പുന്നു. ആയതുകൊണ്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവർ നോക്കുമ്പോൾ നാം പ്രസംഗിക്കുന്ന പ്രസംഗവും നമ്മുടെ വ്യക്തിപരമായ ജീവിതവും സാക്ഷ്യവും തമ്മിൽ വളരെ ബന്ധം വേണം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെയും തീത്തോസിനെയും ഇതിനോടുള്ള ബന്ധത്തിൽ പ്രബോധിപ്പിക്കുന്ന രണ്ട് വാക്യങ്ങൾ വായിച്ച് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് തിമോത്തിയോസ് 3:2, ഒന്ന് തിമോത്തിയോസ് 3:2. എന്നാൽ അധ്യക്ഷൻ, അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ലീഡർ, പ്രീച്ചർ, നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. തീത്തോസിന്റെ ലേഖനം 1:6 നാം വായിക്കുമ്പോൾ, തീത്തോസിന്റെ ലേഖനം 1:6 നാം വായിക്കുമ്പോൾ മൂപ്പൻ, എഗൈൻ ലീഡർഷിപ്പിനെ പറ്റി തന്നെയാണ് പറയുന്നത്, കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും നുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനുമായിരിക്കണം. ഒരു ലീഡറിന്റെ, സ്പിരിച്വൽ ലീഡറിന്റെ, ജനത്തിന് മുമ്പിൽ നിൽക്കുന്നവന്റെ, പ്രസംഗിക്കുന്നവന്റെ, പഠിപ്പിക്കുന്നവന്റെ വ്യക്തിപരമായ ജീവിതം, വിവാഹ ജീവിതം, കുടുംബ ജീവിതം, സാമൂഹ്യ ജീവിതം എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ നാം ചിന്തിച്ച കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് ഞാൻ പറയട്ടെ. പ്രസംഗം പ്രസംഗകനില്ലാതെ നടക്കുകയില്ല. പ്രസംഗം കേൾവിക്കാരിലേക്ക് എത്തിക്കുന്ന ചാനലാണ് പ്രസംഗകൻ. ആ ചാനൽ ഏറ്റവും ഉത്തമമാണെങ്കിൽ മാത്രമേ പ്രസംഗം ഏറ്റവും ഭംഗിയായി കേൾവിക്കാരുടെ പക്കൽ എത്തുകയുള്ളൂ. ആ പ്രസംഗകന് ചില ഗുണസവിശേഷതകൾ ഉണ്ടായിരിക്കണം. ഒന്നാമതായിട്ട് ദൈവിക വിളിയെക്കുറിച്ചുള്ള ദൈവിക വിളി ഉണ്ടായിരിക്കണം. ദൈവിക വിളിയെക്കുറിച്ച് ആഴമായ ബോധം ഉണ്ടായിരിക്കണം. രണ്ടാമതായി നിരന്തരമായ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിത അനുഭവം, ദൈവമായിട്ടുള്ള അടുത്ത ബന്ധം. മൂന്നാമതായി പഠന കണ്ടിന്യൂവേഷൻ ഓഫ് ലേണിംഗ്, പഠിച്ചുകൊണ്ടേയിരിക്കുന്നവനായിരിക്കണം പ്രസംഗകൻ. നാലാമതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയിലുള്ള സമ്പൂർണ്ണ ആശ്രയം. അഞ്ചാമതായി വ്യക്തിപരവും ജീവിതവും സാക്ഷ്യവും ഉള്ളവൻ ആയിരിക്കണം. ഈ രണ്ടാമത്തെ ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഒന്നാമത്തെ ക്ലാസ്സിൽ പ്രസംഗം എന്ത്, എന്തുകൊണ്ട് പ്രസംഗിക്കണം. രണ്ടാമത്തെ ക്ലാസ്സിൽ പ്രസംഗകൻ ആരായിരിക്കണം, സവിശേഷകൾ എന്തായിരിക്കണം. അടുത്ത ക്ലാസ്സിൽ പ്രസംഗത്തിൻ്റെ ഉറവിടം ഏത് എന്നതായിരിക്കും നാം ചിന്തിക്കുന്നത്. എല്ലാവരും ആ ക്ലാസ് ശ്രവിക്കുവാനുണ്ടാകുമല്ലോ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. താങ്ക് യു.